ആകാശവാണി മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ കേൾക്കാം.
എന്റെ പ്രിയപ്പെട്ട ദേശവാസികളെ, നിങ്ങൾക്ക് എന്റെ നമസ്കാരം. ഇക്കൊല്ലം മഴയുടെ തുടക്കം നന്നായിരുന്നു. അത് നമ്മുടെ കർഷക സഹോദരങ്ങൾക്ക് ഖാരിഫ് വിള നന്നായി ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായകരമായിരിക്കും. എന്റെ ശ്രദ്ധയിൽ മറ്റൊരു കാര്യം കൂടി വരുന്നു. നമ്മുടെ രാജ്യത്ത് ഭക്ഷ്യധാന്യങ്ങളുടെയും എണ്ണക്കുരുക്കളുടെയും പയറുവർഗ്ഗങ്ങളുടെയും കമ്മി അനുഭവപ്പെടുന്നുണ്ട്. പാവപ്പെട്ടവർക്ക് കഴിക്കാൻ ഭക്ഷ്യധാന്യങ്ങൾ ആവശ്യമാണ്. പച്ചക്കറികൾ പാകം ചെയ്യുന്നതിന് എണ്ണയും ആവശ്യമാണ്. എന്നാൽ ഇപ്രാവശ്യത്തെ വിളകൾ വളരെയധികം സന്തോഷം പ്രദാനം ചെയ്യുന്നുണ്ട്. ഇക്കൊല്ലം ഭക്ഷ്യവിളകളിൽ ഏകദേശം 50% എണ്ണക്കുരുക്കളിൽ 33% വർധനവുണ്ടായിരിക്കുന്നു. അതിന് കാരണക്കാരായ എന്റെ കർഷക സഹോദരീ സഹോദരങ്ങളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. പ്രിയപ്പെട്ട എന്റെ നാട്ടുകാരെ, ജൂലൈ 26 നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ കാർഗിൽ വിജയദിനമായി രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. രാജ്യത്തെ കർഷകന് ഭൂമിയുമായി എത്രമാത്രം ബന്ധമാണോ ഉള്ളത്, അത്രത്തോളം തന്നെയുണ്ട് സൈനികനും രാജ്യവുമായുള്ള ബന്ധവും. കാർഗിൽ യുദ്ധത്തിൽ നമ്മുടെ ഓരോ സൈനികനും 100 ശത്രുസൈനികരെയെങ്കിലും വകവരുത്തിയിട്ടുണ്ട്. സ്വന്തം പ്രാണനെപ്പോലും തൃണവൽഗണിച്ച് ശത്രുസൈന്യത്തിന്റെ മുന്നേറ്റം ചെറുത്ത ആ വീരസൈനികർക്ക് എന്റെ 100 അഭിവാദ്യങ്ങൾ. കാർഗിൽ യുദ്ധം രാജ്യാതിർത്തിയിൽ മാത്രം നടന്ന ഒരു യുദ്ധമായിരുന്നില്ല. ഭാരതത്തിലെ ഓരോ നഗരവും ഗ്രാമവും ഈ യുദ്ധത്തിൽ പങ്കുചേർന്നിരുന്നു. ഈ യുദ്ധത്തിൽ ഭാരതത്തിലെ ഓരോ അമ്മമാരും സഹോദരിമാരും പങ്കെടുത്തിരുന്നു. അവരുടെയൊക്കെ യുവാക്കളായ മക്കളോ സഹോദരന്മാരോ ആണ് കാർഗിലിൽ ശത്രുക്കളെ തുരത്തിയത്. മംഗല്യത്തിന്റെ മൈലാഞ്ചി പോലും മാഞ്ഞുപോകാത്ത അനേകം പെൺകുട്ടികളും ഈ യുദ്ധത്തിൽ പങ്കാളികളായി. യുവാക്കളായ സ്വന്തം മക്കൾ ചെയ്യുന്ന യുദ്ധം കണ്ട അവരുടെ പിതാക്കന്മാരും ഈ യുദ്ധത്തിൽ പങ്കാളികളായി. അതുപോലെ തന്നെ സ്വന്തം പിതാവിന്റെ കൈവിരൽ തുമ്പുവിട്ട് നടക്കാൻ പോലും പ്രാപ്തരാകാത്ത പിഞ്ചുമക്കളും ഈ യുദ്ധത്തിന് ആവേശം പകർന്നിരുന്നു. ഇവരുടെയെല്ലാം കൂട്ടായ ത്യാഗങ്ങളുടെ ഫലമായിട്ട് മാത്രമാണ് ഭാരതത്തിന് ഇന്ന് ലോകത്തിന്റെ മുന്നിൽ ശിരസുയർത്തി സംസാരിക്കുവാൻ കഴിയുന്നത്. ഇതൊക്കെ കൊണ്ടുതന്നെ കാർഗിൽ വിജയദിനമായ ഇന്ന് നമ്മുടെ ധീരരായ സൈന്യത്തിന് എന്റെ 100 അഭിവാദ്യങ്ങൾ. മറ്റൊരു വിഷയത്തിലും ജൂലൈ 26 പ്രാധാന്യമുണ്ട്. 2014 ഈ സർക്കാർ നിലവിൽ വന്ന് മാസങ്ങൾക്ക് ശേഷം ജൂലൈ 26 നമ്മൾ MyGOV ആരംഭിച്ചല്ലോ. ജനാധിപത്യത്തിൽ ജനപങ്കാളിത്തം വർദ്ധിപ്പിക്കുക, രാജ്യത്തിന്റെ വികസനത്തിൽ ജനപങ്കാളിത്തം ഉറപ്പാക്കുക തുടങ്ങിയവ നമ്മുടെ തീരുമാനങ്ങളായിരുന്നു. ഒരു വർഷം തികയുന്ന ഇന്ന് വളരെ അഭിമാനപൂർവ്വം എനിക്ക് പറയാൻ കഴിയും, ഏകദേശം 2 കോടിയോളം ജനങ്ങൾ MyGOV കണ്ടിരിക്കുന്നു. ഏകദേശം 5.5 ലക്ഷത്തിലധികം ആളുകൾ തങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തു കഴിഞ്ഞു. എന്നാൽ ഏറ്റവുമധികം സന്തോഷമുളവാക്കുന്ന കാര്യം 50,000-ത്തിലേറെ ജനങ്ങൾ PMO ആപ്ലിക്കേഷനിൽ മനസ്സിരുത്താൻ സമയം കണ്ടെത്തി, ഇതിനെ പ്രശംസനീയമാക്കി. കാൺപൂരിലുള്ള അഖിലേഷ് വാജ്പേയിയുടെ നിർദ്ദേശം ശ്രദ്ധിക്കൂ. ഭിന്നശേഷിയുള്ളവർക്ക് റെയിൽവേയുടെ IRCTC വെബ്സൈറ്റിലൂടെ അർഹതയുള്ള ടിക്കറ്റ് വാങ്ങുവാൻ അനുവദിക്കാത്തത് എന്തുകൊണ്ട്? ഭിന്നശേഷിയുള്ളവർക്ക് ടിക്കറ്റ് എടുക്കാൻ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കിയാൽ എന്ത് നന്നായിരിക്കും? കാര്യം വളരെ നിസാരമായി തോന്നാം. എന്നാൽ സർക്കാരിൻ്റെയോ മറ്റാരുടെയെങ്കിലുമോ ശ്രദ്ധ ഈ വിഷയത്തിൽ പതിക്കുകയോ ഇതിനെക്കുറിച്ച് ഗൗരവപൂർവ്വം ചിന്തിക്കുകയോ ഉണ്ടായിട്ടില്ല. എന്നാൽ ശ്രീ അഖിലേഷ് വാജ്പേയിയുടെ നിർദ്ദേശം സർക്കാർ ഗൗരവപൂർവ്വം പരിഗണിച്ച് ഭിന്നശേഷിയുള്ളവർക്ക് സൗകര്യപ്രദമായി ടിക്കറ്റെടുക്കാവുന്ന സമ്പ്രദായം നടപ്പിലാക്കിയിരിക്കുന്നു. ഇന്ന് ലോഗോ തയ്യാറാക്കുമ്പോഴും ടാഗ് ലൈൻ ഉണ്ടാക്കുമ്പോഴും കാര്യപരിപാടികൾ തയ്യാറാക്കുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴുമൊക്കെ MyGOVയിൽ ധാരാളം ക്രിയാത്മകമായ നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുണ്ട്. ഭരണരീതികളിൽ കൂടുതൽ ശുദ്ധവായു കടന്നുവരുന്നതായി അനുഭവപ്പെടുന്നു. ഒരു പുതു ചൈതന്യം കൈവരിക്കുന്നു. ഓഗസ്റ്റ് 15 ഞാൻ എന്തായിരിക്കണം പ്രസംഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഈ അടുത്ത ദിവസങ്ങളിൽ മൈ ജിയോവിയിൽ വന്നുകൊണ്ടിരിക്കുന്ന നിർദ്ദേശങ്ങളിൽ പ്രധാനമായുമുള്ളത്. ചെന്നൈയിലുള്ള ശ്രീമതി സുചിത്ര രാഘവാചാരി ധാരാളം നിർദ്ദേശങ്ങൾ അയച്ചിട്ടുണ്ട്. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ, ക്ലീൻ ഗംഗ, സ്വച്ഛഭാരത് തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് പ്രസംഗിക്കണം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഓഗസ്റ്റ് 15 ഞാൻ എന്തു പ്രസംഗിക്കണം എന്ന് താങ്കൾക്കും എന്തെങ്കിലും വിഷയം വേണമെങ്കിൽ നിർദ്ദേശിക്കാം. മൈ ജിയോവിയിലേക്ക് തീർച്ചയായും ഇതയക്കണം. ആകാശവാണിയിലേക്ക് കത്തുകളായും അയക്കാം. പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് നേരിട്ടും കത്തുകളയക്കാം. ജനങ്ങളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ എൻ്റെ സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് രൂപം നൽകുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെല്ലാവരും നല്ല നിർദ്ദേശങ്ങൾ അയച്ചു തരുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഒരു കാര്യത്തിൽ എൻ്റെ കാഴ്ചപ്പാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെങ്കിലും നിർദ്ദേശങ്ങൾ ആർക്കെങ്കിലും നൽകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. സംസ്ഥാന സർക്കാരുകളുടെയോ കേന്ദ്ര സർക്കാരിൻ്റെയോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയോ ചുമതലകളിൽ നിന്നും മാറ്റാനുള്ള വഴികൾ കണ്ടുപിടിക്കുന്നുമില്ല. 2 ദിവസങ്ങൾക്ക് മുൻപ് ഡൽഹിയിലുണ്ടായ ഒരു വാഹന അപകടത്തിൻ്റെ ദൃശ്യം ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അപകടം നടന്ന് 10 മിനിറ്റിന് ശേഷവും സ്കൂട്ടർ യാത്രക്കാരൻ വഴിയിൽ കിടന്ന് പിടയ്ക്കുകയായിരുന്നു. അയാൾക്ക് ഒരുവിധ സഹായവും ലഭിക്കുകയുണ്ടായില്ല. അതുപോലെ തന്നെ ധാരാളം ആളുകൾ ഇമ്മാതിരി വിഷയങ്ങളെ അധികരിച്ച് എനിക്കെഴുതാറുണ്ട്. താങ്കൾ റോഡ് സുരക്ഷാ വിഷയത്തെക്കുറിച്ച് സംസാരിച്ച് സാമാന്യ ജനങ്ങളെ ബോധവാന്മാരാക്കുക. ബാംഗ്ലൂരിലെ ഹോഷാകോടെ നിവാസി അക്ഷയ് ആയിക്കോട്ടെ, കർണാടകയിലെ മുർബിഡറിക്കാരൻ പ്രസന്നനാഥ കാകുജെ ആയിക്കോട്ടെ, ആളുകൾ വളരെയധികമുണ്ട്. എല്ലാവരുടെയും പേരുകൾ എനിക്കോർമ്മയില്ല. ഇക്കാര്യത്തിലുള്ള തങ്ങളുടെ വേവലാതി വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാവരുടെയും വേവലാതികൾ യഥാർത്ഥമാണ്. സ്ഥിതിവിവര കണക്കുകൾ ശ്രദ്ധിച്ചാൽ ഹൃദയം വിറങ്ങലിച്ചു പോവും. നമ്മുടെ നാട്ടിൽ ഓരോ മിനിറ്റിലും ഓരോ അപകടം ദിനം പ്രതി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. റോഡപകടങ്ങളിൽ ഓരോ 4 മിനിറ്റിലും ഒരു മരണം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന കാര്യം മറ്റൊന്നാണ്. മരണം സംഭവിക്കുന്നവരിൽ ഏകദേശം 3-ൽ 1 പേരും 15-നും 25-നും മധ്യേ പ്രായമുള്ള യുവാക്കളാണ്. ഈ ഓരോ മരണവും ഒരു കുടുംബത്തെ മുഴുവൻ പിടിച്ചുലയ്ക്കുന്നു. സർക്കാരുകൾ ഈ വിഷയത്തിൽ ചെയ്യേണ്ട ഉചിതമായ കാര്യങ്ങൾ ചെയ്യുക തന്നെ വേണം. എന്നാൽ മാതാപിതാക്കളോട് എൻ്റെ വിനീതമായ ഒരഭ്യർത്ഥന, 2-വീലറും 4-വീലറും ഓടിക്കുന്ന തങ്ങളുടെ മക്കളെ റോഡ് സുരക്ഷ സംബന്ധിച്ചുള്ള നിയമങ്ങളും നിയന്ത്രണങ്ങളും പാലിക്കുന്ന ശീലം വീട്ടിൽ നിന്ന് തന്നെ പഠിപ്പിച്ചു തുടങ്ങണം. ചിലപ്പോൾ പപ്പ വേഗം വീട്ടിലെത്തണേ എന്ന് പിന്നിൽ എഴുതി വച്ചിരിക്കുന്ന ഓട്ടോറിക്ഷകൾ കാണാറുണ്ട്. അത് വായിക്കുമ്പോൾ ഹൃദയഭേദകമായി അനുഭവപ്പെടാറുണ്ട്. അതുകൊണ്ട് ഞാൻ പറയാം, സർക്കാർ ചില പുതിയ നടപടികൾ സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നു. റോഡ് സുരക്ഷയ്ക്ക് വേണ്ടി പുതിയ ബോധവൽക്കരണ രീതികളോ റോഡ് നിർമ്മാണ സാങ്കേതിക വിദ്യയോ ആവിഷ്കരിക്കും. പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതിലോ അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടവർക്ക് അടിയന്തര സഹായങ്ങൾ ചെയ്യുന്ന കാര്യത്തിലോ പൂർണ്ണമായി ശ്രദ്ധ വച്ചുകൊണ്ട് റോഡ് ഗതാഗത സുരക്ഷാ ബിൽ പ്രാവർത്തികമാക്കാൻ സർക്കാർ ആഗ്രഹിക്കുന്നുണ്ട്. സമീപ ദിവസങ്ങളിൽ തന്നെ നാഷണൽ റോഡ് സേഫ്റ്റി പോളിസിയും റോഡ് സേഫ്റ്റി ആക്ഷൻ പ്ലാനും നടപ്പിൽ വരുത്തുവാനുള്ള ആലോചന സജീവമാണ്. മറ്റൊരു പ്രോജക്റ്റും സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്, ക്യാഷ്ലെസ് ട്രീറ്റ്മെൻറ്റ്. ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് ആദ്യ 50 മണിക്കൂറുകളിൽ പണമുണ്ടോ ഇല്ലയോ, പണം ആര് തരും തരാതിരിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കാതെ തന്നെ റോഡപകടങ്ങളിൽ പെടുന്നവർക്ക് ഉചിതമായ ഉത്തമ പരിചരണം എങ്ങനെ ലഭ്യമാക്കാം, ആശ്വാസം എങ്ങനെ പ്രദാനം ചെയ്യാം എന്നിങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നു. രാജ്യം മുഴുവനുമായി ഉപയോഗിക്കുവാൻ 1033 ടോൾ ഫ്രീ നമ്പർ, ആംബുലൻസ് സൗകര്യങ്ങൾ എന്നിവയും ഇതിൽ ഉൾപ്പെടും. എന്നാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയും അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമുള്ളവയാണ്. അപകടങ്ങൾ ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ജാഗരൂകരായിരിക്കേണ്ടത് അനിവാര്യമാണ്. അപകടങ്ങളിൽ പൊലിയുന്ന ഓരോ ജീവനും വിലപ്പെട്ടതാണ്, പ്രിയപ്പെട്ടതാണ്. അതുകൊണ്ട് ഓരോ ജീവനക്കാരനും ഓർമ്മയിൽ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, കർമ്മചാരി കർമ്മയോഗിയായിരിക്കണം. ഇക്കാര്യം ഞാൻ പലവരും പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില സംഭവങ്ങൾ എന്റെ ഓർമ്മയിൽ വരുന്നുണ്ട്. അവയെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നന്നായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. ചിലപ്പോൾ ജോലി ചെയ്ത് ചെയ്ത് മനുഷ്യർ ക്ഷീണിതരാകാറുണ്ട്. വർഷങ്ങളുടെ ജോലിക്ക് ശേഷവും ശമ്പളവും ആനുകൂല്യങ്ങളും കൃത്യമായി കൈപ്പറ്റുന്നുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ജോലി ചെയ്യുന്നു എന്ന് ഭാവിക്കുന്നു. എന്നാൽ കഴിഞ്ഞ ചില ദിവസങ്ങളിൽ എനിക്ക് റെയിൽവേയിലെ ജീവനക്കാരെ സംബന്ധിച്ചുള്ള ചില വിവരങ്ങൾ ലഭിച്ചിരുന്നു. നാഗ്പൂർ ഡിവിഷനിലെ TTE വിജയ് ബിസ്വാളിന് പെയിൻറിങ്ങിൽ അഭിരുചിയുണ്ട്. പെയിൻറിങ് ഏതു വിഷയത്തിലും എന്തിനെക്കുറിച്ചുമാകാം. പക്ഷെ അദ്ദേഹം റെയിൽവേയെ തന്നെ തൻ്റെ ഇഷ്ടവിഷയമാക്കി. അങ്ങനെ അദ്ദേഹം റെയിൽവേയിൽ ജോലി ചെയ്തുകൊണ്ട് റെയിൽവേയുമായി ബന്ധപ്പെട്ട വിവിധ ദൃശ്യങ്ങൾ തൻ്റെ പെയിൻറിങ്ങുകളിൽ ആവിഷ്കരിക്കുന്നു. അദ്ദേഹത്തിന് അതിൽ സന്തോഷം ലഭിക്കുന്നതിനോടൊപ്പം തൻ്റെ ജോലിയോടുള്ള ആഭിമുഖ്യം വർദ്ധിക്കുന്നു. സ്വന്തം ജോലിയിൽ എങ്ങനെ പുതുജീവൻ കൊണ്ടുവരാം എന്നുള്ളതിൻ്റെ ഒരു നല്ല ഉദാഹരണമാണിത്. തന്നിലുള്ള കലാവാസനയെയും താൽപ്പര്യത്തെയും തൻ്റെ കഴിവിനെയും സ്വന്തം ഉദ്യോഗവുമായി എങ്ങനെ ബന്ധിപ്പിക്കാമെന്ന് ഇവിടെ നമുക്ക് മനസ്സിലാക്കിത്തരുന്നു വിജയ് ബിസ്വാൾ. വരും ദിവസങ്ങളിൽ വിജയ് ബിസ്വാളിൻ്റെ പെയിൻറിങ് തീർച്ചയായും ചർച്ചാവിഷയമാകും. എന്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്ന മറ്റൊരു കാര്യം മധ്യപ്രദേശിലെ ഹർദാർ ജില്ലയിലെ ഒരു ചെറുസംഘം സർക്കാർ ഉദ്യോഗസ്ഥരുടേതാണ്. അവർ ചെയ്യുന്ന ജോലി എന്റെ മനസ്സിനെ വല്ലാതെ സ്പർശിച്ചു. ആ ജോലി ശരിക്കും എനിക്കിഷ്ടമായി. അവർ ഓപ്പറേഷൻ മല്ലയുദ്ധ് ആരംഭിച്ചു. ഇത് കേൾക്കുമ്പോൾ നടക്കുന്ന കാര്യമാണോ എന്ന് തോന്നാം. പക്ഷേ അവർ സ്വച്ഛഭാരത യജ്ഞത്തിന് പുതിയ ഒരു വഴിത്തിരിവുണ്ടാക്കുകയും ജില്ലയിൽ മുഴുവനും യജ്ഞം നടപ്പിലാക്കുകയും ചെയ്തു. ബ്രദർ നമ്പർ 1, അതായത് ഒരു ഉത്തമ സഹോദരൻ തൻ്റെ സഹോദരിക്ക് രക്ഷാബന്ധൻ ദിവസം സമ്മാനമായി ഒരു ശൗചാലയം കൊടുക്കാം. ഇങ്ങനെയുള്ള എല്ലാ സഹോദരന്മാരെയും പ്രേരിപ്പിച്ച് അവരുടെ സഹോദരിമാർക്ക് ടോയ്ലറ്റ് ഉണ്ടാക്കി കൊടുപ്പിക്കുക. അങ്ങനെ ചെയ്താൽ അമ്മമാർക്കും സഹോദരിമാർക്കും തുറസായ സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തേണ്ടി വരില്ല. രക്ഷാബന്ധൻ ദിവസം ഈ മഹത്തായ സംരംഭം നടക്കാൻ പോവുകയാണ്. ഇവിടെ രക്ഷാബന്ധൻ്റെ അർത്ഥം തന്നെ മാറിപ്പോയി. ഇക്കാര്യത്തിൽ ഹർദാർ ജില്ലയിലെ എല്ലാ സർക്കാർ ഓഫീസർമാരുടെ ടീമുകളെയും ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഈയിടെയായി ഞാനൊരു വാർത്ത കേട്ടു. ചിലപ്പോൾ ചില ചെറിയ കാര്യങ്ങൾ എന്നെ സന്തോഷിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. മധ്യപ്രദേശിലെ രാജനന്ദൻ തൊഴിലാളികൾ താമസിക്കുന്ന ഒരു ചെറിയ ഗ്രാമമാണ്. ആ ഗ്രാമത്തിലെ ജനങ്ങൾ കഴിഞ്ഞ കുറേ മാസങ്ങളായി ശൗചാലയം നിർമ്മിക്കാനുള്ള യജ്ഞം ആരംഭിക്കുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ ആ ഗ്രാമത്തിൽ ആർക്കും തുറന്ന സ്ഥലത്ത് മലമൂത്ര വിസർജനം നടത്തേണ്ടി വരുന്നില്ല. ഇത് അവർ സ്വയം ചെയ്ത കാര്യമാണ്. യജ്ഞം പൂർത്തിയായപ്പോൾ ഒരു ഉത്സവം പോലെ അവർ അതാഘോഷിക്കുകയും ചെയ്തു. ആ ഗ്രാമം ഫലസിദ്ധി നേടി. തൊഴിലാളികളുടെ ആ ചെറുഗ്രാമം ആനന്ദോത്സവം കൊണ്ടാടി. ഇന്ന് സാമൂഹ്യ ജീവിത മൂല്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങളുടെ മനസ്സും മാറുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മുടെ പൗരന്മാർ നാടിനെ എങ്ങനെയാണ് മുന്നോട്ട് നയിക്കുന്നത്? ഇതിന് നല്ലൊരുദാഹരണം എൻ്റെ മുന്നിലുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ പ്രശ്നങ്ങളെക്കുറിച്ച് ഗുവാഹട്ടിയിൽ നിന്ന് എഴുതുന്നുണ്ട്. അവരും TV കാണാറുണ്ട്, എഴുതാറുമുണ്ട്. ഇതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെ. എന്നാൽ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് വേണ്ടി ഒരു പ്രത്യേക മന്ത്രാലയം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് ഞാൻ സന്തോഷപൂർവ്വം അറിയിക്കുന്നു. ശ്രീ അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്നപ്പോഴാണ് വടക്കുകിഴക്കൻ പ്രവിശ്യയുടെ വികസനത്തിനു വേണ്ടി ആ മന്ത്രാലയം ഉണ്ടാക്കിയത്. നമ്മുടെ ഈ സർക്കാർ നിലവിൽ വന്ന ശേഷം ഈ മന്ത്രാലയം പല മുഖ്യ തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട്. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുടെ വികസനവും നന്മയും ഡൽഹിയിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്നതാണോ? അങ്ങനെ നാഗാലാൻഡ്, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ത്രിപുര, അസം, സിക്കിം തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ 7 ദിവസത്തെ ക്യാമ്പ് സംഘടിപ്പിക്കുവാനും ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘം വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലേക്ക് പോകുവാനും തീരുമാനിച്ചു. ഈ സംഘം പ്രാദേശിക സർക്കാർ ഉദ്യോഗസ്ഥന്മാരുമായി കൂടിക്കാഴ്ച നടത്തുകയും സാധാരണ ജനങ്ങളുമായി സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും അവയ്ക്ക് പരിഹാരം കാണുന്നതിനുവേണ്ടി ഇന്ത്യ ഗവൺമെൻറ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യുവാനും തീരുമാനിച്ചു. വരും ദിവസങ്ങളിൽ ഈ പ്രയത്നത്തിൻ്റെ സദ്ഫലങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. ഇത്രയും നല്ല ആളുകൾ താമസിക്കുന്ന ഇത്രയും സുന്ദരമായ ഈ പ്രദേശം എന്തു വില കൊടുത്തും വികസിപ്പിക്കണമെന്നാണ് അവിടെ പോയി വരുന്ന ഉദ്യോഗസ്ഥർ എപ്പോഴും പറയാറുള്ളത്. ഇങ്ങനെ വികസനത്തിൻ്റെ നിശ്ചയദാർഢ്യത്തോടുകൂടി ഡൽഹിയിൽ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് വടക്കുകിഴക്കൻ പ്രദേശങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുവാൻ വളരെ എളുപ്പമാണ്. ഡൽഹിയിൽ നിന്ന് വടക്കുകിഴക്കൻ പ്രദേശങ്ങളുടെ വികസനത്തിനുള്ള ഈ പ്രയത്നം മഹത്തരമാണ്. ഞാൻ ഈ പറയുന്ന നയം ശരിക്കും ഒരാക്റ്റാണ്. ഈ ദൗത്യത്തിൻ്റെ വിജയം നമുക്ക് തീർച്ചയായും ആനന്ദം പ്രദാനം ചെയ്യും. ഇക്കാര്യം നമുക്ക് അഭിമാനിക്കാൻ വകതരുന്ന വിഷയം തന്നെയാണ്. ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്ത്യയുടെ PSLV-C28 വഴി UK 5 ഉപഗ്രഹങ്ങൾ വിക്ഷേപിച്ചിരുന്നു. ഭാരതം ഇതുവരെ വിക്ഷേപിച്ച ഉപഗ്രഹങ്ങളെക്കാൾ കൂടുതൽ ഭാരമുള്ള ഉപഗ്രഹങ്ങളാണ് UKയ്ക്ക് വേണ്ടി വിക്ഷേപിച്ചത്. ഇങ്ങനെയുള്ള വാർത്തകൾ വരും, നിമിഷങ്ങളും കൊണ്ട് പോകും. പലതും നമ്മൾ ശ്രദ്ധിക്കാറു പോലുമില്ല. പക്ഷേ ഇത് വലിയൊരു നേട്ടം തന്നെയാണ്. ഇന്ന് നമ്മൾ യുവതലമുറയോട് സംസാരിക്കുമ്പോൾ ഭാവിയിൽ ആരാകണമെന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ 100ൽ 1 ആയിരിക്കും എനിക്ക് ശാസ്ത്രജ്ഞനാകാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുക. ശാസ്ത്രത്തോടുള്ള ആഭിമുഖ്യം ഇല്ലാതാകുന്നത് വളരെ ഉത്കണ്ഠാകുലമാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ ശാസ്ത്രവും സാങ്കേതികത്വവും വികസനത്തിൻ്റെ DNA കളാണ്. നമ്മുടെ പുതിയ തലമുറ ശാസ്ത്രജ്ഞരാകാൻ സ്വപ്നം കാണണം. ഗവേഷണങ്ങളിലും കണ്ടുപിടുത്തങ്ങളിലും അവർക്ക് പ്രോത്സാഹനം ലഭിക്കണം. അവരുടെ കഴിവുകൾ തിരിച്ചറിയണം. ഇത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യമാണ്. അടുത്തിടെ ഭാരത സർക്കാരിൻ്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയം ദേശീയതലത്തിൽ ഒരു യജ്ഞം ആരംഭിച്ചിട്ടുണ്ട്. സാധ്യതകളുള്ള മണ്ഡലങ്ങളിലെല്ലാം കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക, അവർക്ക് മാർഗനിർദ്ദേശം നൽകുക, അവരെ സഹായിക്കുക. ഈ വക കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഇന്ത്യയിലെ IIT, NIT, കേന്ദ്ര സംസ്ഥാന യൂണിവേഴ്സിറ്റികൾ ഒരു മെന്ററായി പ്രവർത്തിക്കണമെന്ന് നമ്മുടെ മുൻ രാഷ്ട്രപതി ഡോക്ടർ കലാംജി പറഞ്ഞതും ഇതേ കാരണം കൊണ്ടുതന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിച്ചാണ് നമ്മുടെ IAS ഉദ്യോഗസ്ഥന്മാർ വലിയ നിലയിലെത്തിയത്. അവർ വല്ലപ്പോഴും ആഴ്ചയിൽ 2-4 മണിക്കൂർ സമീപത്തുള്ള സ്കൂളുകളിലോ കോളേജുകളിലോ ഉള്ള കുട്ടികളുമായി സംഭാഷണത്തിൽ ഏർപ്പെടണം. അവരുടെ അനുഭവങ്ങളാണ് അവരുടെ ശക്തി. അത് പുതിയ തലമുറയ്ക്ക് പ്രയോജനം ചെയ്യും. എനിക്ക് നമ്മുടെ IAS ഉദ്യോഗസ്ഥന്മാരോട് ഇതാണ് പറയാനുള്ളത്. നാം ശ്രമകരമായ ഒരു ദൗത്യമാണ് ഏറ്റെടുത്തിട്ടുള്ളത്. നമ്മുടെ എല്ലാ ഗ്രാമങ്ങളിലും 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കണം. വളരെ പ്രയാസമേറിയ കാര്യമാണിത്. പക്ഷേ അത് ചെയ്തേ പറ്റൂ. നമ്മളതിൻ്റെ തുടക്കം കുറിച്ചു കഴിഞ്ഞു. വരും വർഷങ്ങളിൽ നമ്മുടെ ഗ്രാമങ്ങളിൽ 24 മണിക്കൂറും വൈദ്യുതി ലഭിക്കും. പരീക്ഷാ ദിവസങ്ങളിൽ പഠിക്കുമ്പോൾ ഗ്രാമത്തിലെ കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകരുത്. ഗ്രാമങ്ങളിൽ ചെറുതും വലുതുമായ വ്യവസായങ്ങൾ ആരംഭിക്കണമെങ്കിൽ അതിനും വൈദ്യുതി വേണം. ഇന്നവർക്ക് മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ പോകണം. നഗരങ്ങളിൽ കിട്ടുന്ന സൗകര്യങ്ങൾ ഗ്രാമങ്ങൾക്കും ലഭിക്കുമാറാകണം. അതിനുവേണ്ടി തന്നെയാണ് ദീനദയാൽ ഉപാധ്യായ ഗ്രാമജ്യോതി പരിപാടി ആരംഭിച്ചത്. ഇത്രയും വലിയ രാഷ്ട്രം, ലക്ഷക്കണക്കിന് ഗ്രാമങ്ങൾ, ദൂരം കൂടുതൽ തന്നെയാണ്. ഓരോ വീട്ടിലും എത്തേണ്ടതുണ്ട്. പക്ഷേ ഈ ഓട്ടം പാവപ്പെട്ടവന് വേണ്ടിയാണ്. ഇത് നമ്മൾ തീർച്ചയായും നിറവേറ്റും. തുടങ്ങിയത് തീർച്ചയായും ചെയ്തു തീർക്കും. ഇന്നത്തെ മൻ കി ബാത്തിൽ ഓരോ ഇന്ത്യക്കാരനെയും കുറിച്ച് സംസാരിക്കുവാൻ എൻ്റെ മനസ്സ് പറഞ്ഞു. അതുപോലെ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങൾ നമുക്ക് ആഘോഷങ്ങളുടെ കാലമാണ്. നമുക്ക് ധാരാളം ഉത്സവങ്ങളുണ്ട്. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. ഓഗസ്റ്റ് 15 വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തീർച്ചയായും അയക്കണം. നിങ്ങളുടെ ആശയങ്ങൾ എനിക്ക് വളരെ പ്രയോജനപ്പെടും. ഒരുപാട് നന്ദി.
മൻ കി ബാത് അഥവാ മനസ്സ് പറയുന്നത് എന്ന പരിപാടിയിൽ ഇന്ന് രാവിലെ 11 മണിക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി രാജ്യത്തെ ജനങ്ങളോട് സംസാരിച്ചതിൻ്റെ മലയാള പരിഭാഷയാണ് ഇതുവരെ കേട്ടത്.